വാക്യം വായിക്കാം. രണ്ട് തിമത്യോസ് അതിന്റെ രണ്ടാമത്തെ അധ്യായം അതിന്റെ നാലാമത്തെ വാക്യം. രണ്ട് തിമത്യോസ് രണ്ടാമധ്യായം അതിന്റെ നാലാമത്തെ വാക്യം. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന്. നാം കഴിഞ്ഞ ആഴ്ച പൗലോസ് തിമത്യോസിന് എഴുതിയ ലേഖനത്തിലെ ഒരു പദപ്രയോഗം ശ്രദ്ധിക്കുകയായിരുന്നു. ദൈവത്തിന്റെ മനുഷ്യൻ എന്നുള്ളതായിരുന്നു ആ പ്രയോഗം. ഇവിടെ പൗലോസ് തിമത്യോസിന് എഴുതുമ്പോൾ പട ചേർത്തവനെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. പട ചേർത്തവൻ എന്നുദ്ദേശിക്കുന്നത് ദൈവത്തെയാണ്, കർത്താവിനെയാണ് എന്ന് നമുക്കറിയാം. ദൈവത്തെ പ്രസാദിപ്പിക്കുക. ദൈവത്തെ എങ്ങനെയാണ് പ്രസാദിപ്പിക്കുന്നത്? സത്യത്തിലെ മനുഷ്യന്റെ എല്ലാം, മതങ്ങളുടെ എല്ലാം ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയല്ലേ അവരുടെ ലക്ഷ്യങ്ങളെല്ലാം? മനുഷ്യന്റെ മതപരമായ അന്വേഷണങ്ങളുടെ എല്ലാം ആകെത്തുകയെന്ന് പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുക, ദൈവത്തിനെ തൃപ്തി വരുത്തുക, ആ കാര്യത്തിന് വേണ്ടിയാണ് മനുഷ്യന്റെ അന്വേഷണങ്ങളെല്ലാം. ക്രിസ്തീയ മതലോകത്തേക്ക് കടന്നു വരുമ്പോഴും നാം ഇതിനെക്കുറിച്ചൊരു വ്യക്തത ലഭിച്ചിട്ടില്ലാത്തവര് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അവർ വിചാരിക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് നമുക്ക് പുറത്തുള്ള പല കാര്യങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ നാം ദൈവത്തിന് കൊടുക്കുന്ന ചില കാര്യങ്ങൾ കൊണ്ടാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് എന്നാണ് പൊതുവെ ആളുകളെ ചിന്തിക്കുന്നത്. ദൈവത്തിന് ചിലത് കൊടുക്കുക, ദൈവത്തിനായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുക, നമ്മിൽ നിന്ന് നാം ദൈവത്തിനായി കൊടുക്കുന്ന, ദൈവത്തിനായി ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും. ഇതാണ് ക്രിസ്തീയ മതലോകത്തും പലരും ചിന്തിക്കുന്ന ഒരു കാര്യം. ഈ പഴയ കാലഘട്ടത്തില് ഈ വഴിയിലൊക്കെ നിന്ന് സുവിശേഷന്മാര് ദൈവവചനം വിളിച്ച് പറയുകയൊക്കെ ചെയ്യും. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. വഴിയിൽ നാലാൾ കൂടുന്നിടത്ത് ഒക്കെ നിന്ന്, പെരുവഴിയിൽ നിന്ന് ബസ്സൊക്കെ കടന്നു പോകുമ്പോൾ പ്രസംഗിച്ച് സുവിശേഷം പറയുകയൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അന്ന് സുവിശേഷന്മാർ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ചിന്ത ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ട്. ദൈവത്തിന്, അവർ പറയാറുണ്ട്, ദൈവത്തിന് നിന്റേതൊന്നും വേണ്ട, ദൈവം വലിയ സർവശക്തനായ ദൈവത്തിന് നീ നിന്റെ 10 രൂപ കൊടുത്ത് ദൈവത്തെ എങ്ങനെ അവസാനിപ്പിക്കാൻ നോക്കുന്നു? വലിയ ഇടി മുഴക്കുന്ന ദൈവത്തിന് നീ ഒരു പെരുന്നാളിന് നടത്തുന്ന ഒരു വെടിക്കെട്ട് കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കുമോ? ഒരു അമിട്ട് കൊണ്ട്, നിന്റെ ഒരു നനഞ്ഞുപോയ ഒരു ഓലപ്പടക്കം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കുമോ? ഈ ധാരാളം എണ്ണ, അതായത് നമ്മുടെ തെങ്ങിലും മറ്റ് വെജിറ്റബിൾസിലും ഒക്കെ ധാരാളം എണ്ണ ആ നിലയില് സൃഷ്ടിച്ചവനായ ദൈവത്തെ നീ ഒരു തടം എണ്ണ നേർന്നിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കുമോ? ഈ വലിയ അടുത്തുകൂടാത്ത വലിയ വെളിച്ചങ്ങള്, പകൽ പ്രകാശിക്കുവാനും സൂര്യനെയും രാത്രി പ്രകാശിക്കുവാനും ചന്ദ്രനെയും സൃഷ്ടിച്ച വലിയ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നീ ഒരു 10 പൈസയുടെ മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? മെഴുകുതിരി കത്തിച്ചു വെക്കുക, എണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ ആ നിലയില് വെടിക്കെട്ട് നടത്തുക, ഈ കാര്യങ്ങൾ കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ഇന്നത്തെ മെഴുകുതിരിയൊക്കെ വളരെ, നമ്മുടെ സഹോദരന്റെ മെഴുകുതിരി അല്ല, നമ്മുടെ സഹോദരൻ വളരെ നല്ല മനോഹരമായ ധാരാളം പ്രകാശം ചൊരിയുന്ന മെഴുകുതിരിയാണ് നിർമ്മിക്കുന്നത്. എന്നാല് ഓർത്തു നോക്കുക, അതിന്റെ ഒരു വർദ്ധന ഓർത്തു നോക്കുക. ഈ വലിയ വെളിച്ചങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന്റെ മുമ്പാകെ ഒരു ചെറിയ മെഴുകുതിരി കത്തിച്ച് ദൈവം പ്രസാദിക്കൂ എന്ന് വിചാരിക്കുന്നത് എത്ര വർദ്ധമായ ഒരു കാര്യമാണ്. ആ നിലയില് ദൈവത്തിന് ചിലത് കൊടുത്തും ദൈവത്തിന് ചിലത് ചെയ്തും ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് പുറം ലോകം ശ്രമിക്കുമ്പോൾ ഇതാ ക്രിസ്തീയ ലോകത്തും ക്രിസ്തുവിനെ അറിഞ്ഞവരെന്ന് വിചാരിക്കുന്ന ആളുകളും പലരും ചെയ്യുന്നത് തങ്ങളിൽ നിന്ന് ചിലത് കൊടുത്ത് ചിലത് ചെയ്ത് മുടങ്ങാതെ എല്ലാ മീറ്റിംഗിലും വരിക, ഞായറാഴ്ചത്തെ മീറ്റിംഗിൽ വരിക, ഇടയ്ക്ക് ഉപവാസ പ്രാർത്ഥന ഉണ്ടെങ്കിൽ അതിന് വരിക, ഇടയ്ക്ക് കൺവെൻഷൻ ഉണ്ടെങ്കിൽ അതിന് വരിക, ക്രൂസൈഡ് ഉണ്ടെങ്കിൽ അതിന് വരിക, ബൈബിൾ സ്റ്റഡി ഉണ്ടെങ്കിൽ അതിന് പോവുക എന്ന് വേണ്ട. എല്ലാം ഒത്തിരി പ്രവർത്തിച്ച് പ്രവർത്തിച്ച് പ്രവർത്തിച്ചും ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിനായിട്ട് ചെയ്തും ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്നൊരു തെറ്റിദ്ധാരണ ദൈവത്തെ അറിഞ്ഞവര് എന്ന് വിചാരിക്കുന്ന ആളുകളുടെ ഹൃദയത്തിലും ഉണ്ട് എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കണം. പക്ഷെ പ്രിയമുള്ളവരെ, ദൈവത്തിന് എന്താ ആത്യന്തികമായിട്ട് വേണ്ടത്? ആത്യന്തികമായിട്ട് വേണ്ടത് ദൈവത്തിന് വേണ്ടത് എന്നെയും നിന്റെയുമാണ്. ഞങ്ങൾ ഇന്നലെ ഒരു ഭവനത്തിൽ ചെന്നപ്പോ സംസാരിക്കുകയായിരുന്നു, ദൈവത്തിന് ആത്യന്തികമായിട്ട് എന്താ നമുക്ക് കൊടുക്കാനായിട്ട് ഒക്കുന്നത്? ഈ സകല പ്രപഞ്ചത്തെയും നിർമ്മിച്ച ദൈവത്തിന് നമുക്കായിട്ട് എന്താ കൊടുക്കാനൊക്കുന്നത്? മറ്റൊന്നും കൊടുത്ത് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനോ ദൈവത്തെ തൃപ്തിപ്പെടുത്താനോ കഴിയില്ല, മറിച്ച് നമുക്ക് നമ്മെ തന്നെ കൊടുക്കാനായിട്ട് കഴിയും. ദൈവത്തിന്റെ ഒരു പ്രത്യേകത, ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ സ്വതന്ത്ര ഇച്ഛയില് നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ദൈവം കയറി ഇടപെടുന്നില്ല. നാം നമ്മെ തന്നെ ദൈവത്തിനായിട്ട് കൊടുത്താൽ മാത്രമേ ദൈവത്തിന് അത് സ്വീകരിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്ന ഒരുത്തന്റെ ഹൃദയത്തിലേക്ക് ദൈവം വാതില് ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറിയില്ല. നാം ചിലപ്പോഴും പറയാറുള്ളത് പോലെ ദൈവം ബലമായിട്ട് ഒരുത്തന്നെ മൂക്ക് കയറിട്ട് പിടിച്ച് എന്നെ അനുസരിക്ക്, ആ നിലയിലല്ല. നാം നമ്മുടെ സ്വന്തം ഇച്ഛയെ ദൈവത്തിനായിട്ട് കീഴ്പ്പെടുത്തി കൊടുക്കണം. നാം നമ്മെ തന്നെ ദൈവത്തിനായിട്ട് നാം നൽകിയാൽ മാത്രമേ ദൈവത്തിന് അത് കഴിയുകയുള്ളൂ. പ്രിയമുള്ളവരെ, നമുക്ക് ഒത്തിരി പ്രവർത്തനങ്ങൾ കൊണ്ടോ നമ്മുടെ കയ്യിൽ നിന്ന് ചിലത് ചെയ്തതുകൊണ്ടോ ചിലത് കൊടുത്തതുകൊണ്ടോ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയില്ല. മറിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്തേ കഴിയുള്ളൂ? നമ്മെ തന്നെ കൊടുത്താൽ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുള്ളൂ. നമ്മെ തന്നെ കൊടുക്കുക, നമ്മെ തന്നെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ ചിലപ്പോൾ മീറ്റിംഗിലൊക്കെ പറയുമല്ലോ, എല്ലാവരും എഴുന്നേറ്റ് ദൈവത്തിനായിട്ട് സമർപ്പിക്കുക. എന്താ ദൈവത്തിനായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് ഒക്കുന്നത്? നമ്മുടെ ജീവിതത്തിലുള്ള എന്താ, നമ്മളെ നമ്മളാക്കുന്ന ഏത് ഘടകമാണ് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത്? ദൈവത്തിന് സ്വീകാര്യമായിട്ടുള്ളത് ഏതാണ്? ദാവീദ് 51-ാം സങ്കീർത്തനത്തിലെ പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായ ഒരു വചനമുണ്ടല്ലോ. 51-ാമത്തെ സങ്കീർത്തനത്തില് ദാവീദ് പറഞ്ഞു, അതിന്റെ 17-ാമത്തെ വാക്യം, തകർന്നു മുറിഞ്ഞിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല, നീ സ്വീകരിക്കും. നോക്ക, ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു മുറിഞ്ഞിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ദൈവം അത് റിജക്റ്റ്, ദൈവം അത് തള്ളിക്കളയുകയില്ല, മറിച്ച് ദൈവം അത് സ്വീകരിക്കും. അപ്പോ ദൈവം നമ്മിൽ നിന്ന് സ്വീകരിക്കുന്നത് എന്താണ്? ദൈവം നമ്മിൽ നിന്ന് സ്വീകരിക്കുന്നത് എന്താണ്? നമ്മുടെ ഹൃദയമാണ് അത്, തകർന്നു മുറുകിയിരിക്കുന്ന ഒരു ഹൃദയം. ദൈവത്തിന്റെ മുമ്പാകെ വരുമ്പോ, ദൈവമേ അവിടുത്തെ മുമ്പാകെ എനിക്ക് മറ്റൊന്നും തരാനായിട്ടില്ല. എന്റെ തെറ്റുകളെക്കുറിച്ചും പാപങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ എന്റെ ഇല്ലായ്മകളെക്കുറിച്ചും ദൈവമേ, ആ നിലയിൽ ഒരു ആത്മാവിലെ ഒരു ദാരിദ്ര്യാവസ്ഥ അത് കണ്ടിട്ട് അതിനായിട്ട് നിലവിളിക്കുന്ന ഒരു ഹൃദയത്തെ, ദൈവത്തിനായിട്ട് കേഴുന്ന ഒരു ഹൃദയത്തെ, തകർന്നു മുറുകിയിരിക്കുന്ന ഒരു ഹൃദയത്തെ, അതിന് മാത്രമേ എനിക്ക് ദൈവമേ നിനക്ക് തരാനായിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ദൈവം തീർച്ചയായിട്ടും ഇരു കൈകളും നീട്ടി ആ ഹൃദയത്തെ സ്വീകരിക്കും, അതിനെ തള്ളിക്കളയുകയില്ല. നാം വളരെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവസന്നിധി വരുമ്പോൾ നാം ഒത്തിരി കാര്യങ്ങൾ ചെയ്തും പ്രവർത്തിച്ചും ഞാൻ ദൈവത്തിനായിട്ട് ജീവിക്കുന്നു എന്ന് പറയുന്നതിനും അപ്പുറത്ത് ദൈവം നമ്മിൽ നിന്നൊരു കാര്യം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നില് തകർന്ന് നുറുങ്ങി ആ നിലയിലുള്ള ഒരു ഹൃദയം അത് ഉണ്ടായിരിക്കണം. അതിൽ മാത്രമേ ദൈവം പ്രസാദിക്കുന്നുള്ളൂ. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ആദാമിന്റെയും ഹവ്വയുടെയും ചരിത്രത്തിന് ശേഷം കയീന്റെയും ഹാബേലിന്റെയും അനുഭവങ്ങളാണ് പറയുന്നത്. നമുക്ക് അറിയാമല്ലോ, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലാണ് ആ സംഭവമുള്ളത്. ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമം, അതിനെക്കുറിച്ചാണ് നാം കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം, ആദാമിനും ഹവ്വയ്ക്കും രണ്ട് കുഞ്ഞുങ്ങളായിരുന്നു, മൂത്തവൻ കയീൻ, രണ്ടാമൻ ഹാബേൽ. രണ്ടുപേരും ചെയ്ത കാര്യത്തെക്കുറിച്ച് നാം കാണുന്നുണ്ട് അതിന്റെ 4-ാം അധ്യായം അതിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ. പിന്നെ അവൾ തന്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു, ഹാബേൽ ആട്ടിടയനും കയീൻ കൃഷിക്കാരനുമായി തീർന്നു. കുറെ കാലം കഴിഞ്ഞിട്ട് കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന്, അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു, കയീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. നോക്കുക, ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ശ്രമം അന്നേ തുടങ്ങിയതാണ്. മനുഷ്യരാശിയുടെ ഉൽപ്പത്തി ആ സമയം മുതൽ തന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ടുള്ള ശ്രമം നടക്കുകയാണ്. അവിടെ രണ്ടുപേര്, കയീനും ഹാബേലും, രണ്ട് കുഞ്ഞുങ്ങൾ, രണ്ടുപേരുടെയും സാഹചര്യം ഒരുപോലെയായിരുന്നു. ഒരേ പശ്ചാത്തലത്തിൽ, ഒരേ കുടുംബത്തില്, ഒരേ മതശക്തിയില് ഒക്കെ വളർത്തപ്പെട്ട രണ്ട് കുഞ്ഞുങ്ങൾ. അവരിൽ ഒരാള് നടത്തിയ വഴിപാട് അത് ദൈവം സ്വീകരിച്ചു, മറ്റേയാള് നടത്തിയ വഴിപാട് ദൈവം സ്വീകരിച്ചില്ല. എന്താ കാര്യം? നാം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ദൈവത്തിന് കയീന്റേതിന് പ്രസാദമായില്ല, കയീന്റെ വഴിപാടിന് പ്രസാദമായില്ല, ഹാബേലിന്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചു. നാമോ ആഗ്രഹിക്കുന്നത് അതല്ലേ? ദൈവത്തിന്റെ സന്നിധി ചെല്ലുമ്പോൾ, ദൈവമേ എന്റെ വഴിപാട്, എന്റെ ജീവിതം, എന്നെ നീയെ പ്രസാദിക്കണം, അതാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. ആ നിലയിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യത്തെ വളരെ ഗൌരവമായിട്ട് എടുക്കാം. എന്തുകൊണ്ട് കയ്യിന്റെ വഴിപാടിന് ദൈവം പ്രസാദിച്ചില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഹാബേലിന്റെ വഴിപാടിന് ദൈവം പ്രസാദിച്ചു? സാധാരണ വിശ്വാസ ലോകത്തെ പറഞ്ഞു കേൾക്കാറുള്ള ഒരു കാര്യമുണ്ട്. എന്താ കയ്യിന്റെ വഴിപാട്? അത് ഓ കയ്യിന്റെ വഴിപാട് നിലത്തെ കൃഷിയിൽ നിന്നായിരുന്നു. ആ കൃഷി കൃഷിയിൽ നിന്നുള്ള വിളവ് കൊണ്ടുവന്ന് വെക്കുമ്പോ അതിലെന്തില്ല? ഒരു രക്തച്ചുരിച്ചിലില്ല. അതേസമയം ഹാബേലിന്റേതോ? ഹാബേലിന്റെ ആടായിരുന്നു, ആട്ടിൻകുട്ടിയാണ് കൊണ്ടുവന്നത്. ആട്ടിൻകുട്ടിയെ കൊന്നപ്പോ അവിടെ എന്ത് സംഭവിച്ചു? ഒരു രക്തച്ചുരിച്ചിലുണ്ടായി. അതുകൊണ്ട് രക്തച്ചുരിച്ചിൽ രക്തം ആ നിലയില് പാപത്തിന്റെ പരിഹാരമായിട്ട് കാണുന്ന ദൈവം ഹാബേലിന്റെ വഴിപാടിനെ പ്രസാദിച്ചു. മറിച്ച് കൃഷിയിൽ നിന്ന് കിട്ടിയ വിളവ് കൊണ്ടുവന്ന കയ്യിന്റെ വഴിപാടിനെ ദൈവം പ്രസാദിച്ചില്ല എന്ന് നാം വിശ്വാസ ലോകത്ത് സാധാരണ കേൾക്കാറുണ്ട്. എന്നാൽ സത്യത്തിന് ആ നിലയിലാണോ അത് സംഭവിച്ചത്? ഇത് തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കുമ്പോ ദൈവം കയ്യിന്റെ വഴിപാടിന് പ്രസാദിച്ചില്ല, ഹാബേലിന്റെ വഴിപാടിന് പ്രസാദിച്ചു, കാരണം അതിലൊരു രക്തച്ചുരിച്ചിലുണ്ടായിരുന്നു എന്ന് പറയുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു? കയ്യിനും ഹാബേലും എന്നുള്ള വ്യക്തികളെ വെറുതെ വിടുന്നു, മറിച്ച് അവർ കൊണ്ടുവന്ന ചില കാര്യങ്ങളുടെ പ്രത്യേകതകൾ കൊണ്ടാണ് ദൈവം ചിലതിൽ പ്രസാദിച്ചത്, ചിലതിൽ പ്രസാദിക്കാതെ പോയത് എന്നാണ് നമ്മൾ പറയുന്നത്. അതിനകത്ത് ഒരു വലിയൊരു ചതിയുണ്ട്, ഒരു ചതിയുണ്ട്. സത്യത്തിലെ ദൈവം അതുകൊണ്ടല്ല കയ്യിന്റെ വഴിപാടിനെ പ്രസാദിക്കാതെ പോയത്. നാം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഒരു ഒരു യാഗമല്ല. സാധാരണ എല്ലാവരും പറയുന്നുണ്ട് രക്തച്ചൊരിച്ചില് അത് വേണം, പക്ഷെ രക്തച്ചൊരിച്ചില് ഏതിനാണ് വേണ്ടത്? പാപത്തിന്റെ പരിഹാരമായിട്ട് വരുന്ന യാഗത്തിലാണ് രക്തച്ചൊരിച്ചില് ആവശ്യമായിട്ടുള്ളത്. ഇവിടെ നോക്കുക, അവര് യാഗമല്ല നടത്തിയത്, പാപത്തിന്റെ ഒരു പരിഹാരത്തിന് വേണ്ടി ഒരു യാഗം കൊണ്ടുവന്നപ്പോ ഒരു പക്ഷേ കയ്യിന് രക്തച്ചൊരിച്ചിലില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കത് സ്വീകരിക്കാം. പക്ഷേ ഇവിടെ ആ നിലയിൽ അവരൊരു യാഗമല്ല കൊണ്ടുവന്നത്, മറിച്ച് വഴിപാടാണ് കൊണ്ടുവന്നത്. ഒരു ഓഫറിംഗ്, സാക്രിഫൈസ് അല്ല, ഒരു ഓഫറിംഗ് ആണ് കൊണ്ടുവന്നത്. ഓ അവര് ആ നിലയിൽ ഒരു വഴിപാട് കൊണ്ടുവരുമ്പോ അവിടെ രക്തച്ചൊരിച്ചിൽ വേണോ? രക്തച്ചൊരിച്ചിൽ വേണമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. നാം അതിനുശേഷം ആദമിന്റെയും ഹവ്വയുടെയും കയ്യിന്റെയും ഹാബേലിന്റെയും ഒക്കെ ജീവിതത്തിന് ശേഷം ദൈവം ഇസ്രായേൽ മക്കൾക്ക് ആ നിലയില് അവർക്ക് പ്രമാണം കൊടുക്കുമ്പോൾ പോലും ഓ വഴിപാട് കൊണ്ടുവരുമ്പം അവിടെ രക്തച്ചൊരിച്ചിൽ വേണമെന്ന് പറയുന്നില്ല. എന്താ അങ്ങനെ പറയാനുള്ള കാര്യം? ആവർത്തന പുസ്തകത്തില് നാം ഒരു ഭാഗം കാണുന്നുണ്ടല്ലോ, അതിന്റെ 26-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നോക്കുക. ആ ഭാഗം ശ്രദ്ധിച്ചാല് നമുക്ക് കാണാൻ കഴിയും അവിടെ ഒരു രക്തച്ചൊരിച്ചിലുള്ള വഴിപാട് വേണമെന്ന്, ദൈവം പ്രസാദിക്കാനായിട്ട് ആ നിലയിൽ വേണമെന്ന് ദൈവം പറയുന്നില്ല. അവിടെ നോക്കുക, നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നീ ചെന്ന് പാർക്കുമ്പോ നിന്റെ നിലത്തിലുണ്ടാകുന്ന നിലത്തിലെ എല്ലാ വക കൃഷിയുടെയും ആദ്യ ഫലം കുറേശ്ശെ എടുത്ത് ഒരു കൊട്ടയിൽ വെച്ച് നിന്റെ ദൈവമായ യഹോവയുടെ പുരോഹിതന്റെ അടുത്ത് കൊണ്ടുവരണം. ആ ഭാഗം വളരെ രസകരമായ ഒരു ഭാഗമാണ്. ഉടനെ പുരോഹിതൻ എന്ത് ചെയ്യും? പുരോഹിതൻ ഈ കൊട്ടയൊക്കെ വാങ്ങിച്ചെടുത്ത് വെച്ചിട്ട് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തും. എന്റെ പിതാവ് ദേശാന്തരിയായ ഒരു അരാമ്യനായിരുന്നു, അവനൊരു ചെറിയ കൂട്ടത്തോടുകൂടെ അവിടെ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞ് ആ നിലയിൽ അബ്രഹാമിന്റെ ചരിത്രത്തിൽ തുടങ്ങി ഇസ്രായേലിന്റെ വിടുതലിന്റെ കാര്യമെല്ലാം പറഞ്ഞ് ആ കൃഷിഫലത്തെ അനുഗ്രഹിച്ച് അതിന് ദൈവത്തിന്റെ പ്രസാദമുണ്ടെന്ന് പ്രസ്താവിച്ച് അവരെ വിടുകയാണ് ചെയ്യുന്നത്. ആവർത്തന പുസ്തകം 26-ാം അധ്യായം അതിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പ്രിയമുള്ളവരെ നാം എന്താ കാണുന്നത്? ഒരു വഴിപാടിന് രക്തച്ചൊരിച്ചിൽ വേണമെന്ന് ദൈവം നിർബന്ധിക്കുന്നില്ല. അപ്പോ രക്തച്ചൊരിച്ചിൽ വേണമെന്ന് ദൈവം പറയാത്തടത്ത് കയ്യിന്റേതിൽ രക്തച്ചൊരിച്ചിലില്ലായിരുന്നു, അതുകൊണ്ടാണ് കയ്യിന്റേതിൽ പ്രസാദിക്കാതെ പോയത് എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് ഒരു ചതിയുണ്ട്. നാം ഓർക്കണം, ദൈവത്തിന്റെ ആ പ്രസാദം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മേലാണ്. നാം ഉൽപ്പത്തി പുസ്തകത്തിന്റെ 4-ാം അധ്യായത്തിലേക്ക് കാണുമ്പോൾ അവിടെ പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ, ദൈവം പ്രസാദിച്ചു, ഒരാളുടെ മേൽ പ്രസാദിച്ചു, മറ്റേയാളുടെ മേൽ പ്രസാദിച്ചില്ല എന്ന് പറയുന്നിടത്ത് ദൈവം പറയുന്നത് കയ്യിനിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു. അതിന്റെ 4-ാമത്തെ വാക്യം, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം, ഹാബേലിലും അവന്റെ വഴിപാടിലും. ഹാബേൽ എന്ന വ്യക്തിക്കാണ് ഒന്നാം സ്ഥാനം, രണ്ടാമതാണ് അവന്റെ വഴിപാട് വരുന്നത്. കയ്യീൻ എന്ന വ്യക്തിക്കാണ് ഒന്നാം സ്ഥാനം, രണ്ടാമതാണ് കയ്യീന്റെ വഴിപാട് വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റി നിർത്തി, നമ്മളെ തന്നെ മാറ്റി നിർത്തി നമ്മൾ ദൈവത്തിനായി കൊണ്ടുവരുന്ന ചില വഴിപാട് കൊണ്ട് ദൈവം പ്രസാദിക്കുകയില്ല. ദൈവം മറിച്ച് അത് കൊണ്ടുവരുന്ന വ്യക്തിയെ നോക്കുന്നു, ആ വ്യക്തിയെ നോക്കുന്നു, ആ വ്യക്തിയുടെ ഹൃദയത്തെ നോക്കുന്നു. ആ വ്യക്തിയുടെ ഹൃദയത്തിലെ ആ തകർന്നു മുറുകിയിരിക്കുന്ന അവസ്ഥ, ആ വ്യക്തിയുടെ ഹൃദയത്തിലെ ദൈവത്തിനായിട്ടുള്ള ഒരു വിശ്വാസം, ഇതിനെയാണ് ദൈവം മാനിക്കുന്നത്, ഇതിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ഓ, കഴിഞ്ഞ കാലം മുതൽ ഇന്നത്തെ കാലഘട്ടം വരെ ദൈവം ആ കാര്യത്തിൽ ഒരുപോലെയാണ്. ദൈവത്തിന് മാറ്റമില്ല, വ്യതിഭേദമില്ല, ആച്ഛാദനമില്ല. അവന് ഇന്നലെയും ഇന്നും എന്നേക്കും ഒരേപോലെയാണ് ദൈവം. അന്നും ഇന്നും കഴിഞ്ഞ കാലഘട്ടം മുതൽ ഇന്ന് വരെ എപ്പോഴും ആ വഴിപാട് കഴിക്കാൻ വരുന്ന വ്യക്തിയെയാണ് നോക്കുന്നത്. ഇവിടെ നോക്കി ദൈവം കയ്യനെ നോക്കി, കയ്യന്റെ വഴിപാടിനെ നോക്കി. കയ്യനിൽ ആ നിലയില് ഓ ദൈവത്തിനായിട്ടുള്ള ഒരു വിശ്വാസമോ തകർന്നു തുടങ്ങിയുള്ള ഒരു ഹൃദയമോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കയ്യനിൽ ദൈവം പ്രസാദിച്ചില്ല, മറിച്ച് ഹാബേലിൽ ദൈവം പ്രസാദിച്ചു. എന്തുകൊണ്ട്? ഹാബേൽ ആ നിലയിലുള്ള ഒരുവനായിരുന്നു. എങ്ങനെ നമുക്കത് അറിയാനായിട്ട് കഴിയും? ദൈവവചനത്തിൽ അത് പറയുന്നുണ്ട്. എബ്രായർക്കെഴുതിയ ലേഖനം 11 അധ്യായത്തിലെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് നാം ഹാബേലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹാബേലിന്റെ ദൈവം പ്രസാദിക്കാനായിട്ടുള്ള കാര്യം, ഹാബേല് എന്തായിരുന്നു? അതിന്റെ 4 അധ്യായം വിശ്വാസത്താൽ, എബ്രായ ലേഖനം 11:4 വാക്യം, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയ്യിന്റേതിലും ഉത്തമമായി യാഗം കഴിച്ചു. അല്ലാതെ നോക്കുക, അവൻ രക്തച്ചൊരിച്ചിലുള്ള ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്നതിനാൽ അവന്റെ യാഗം, അവന്റെ വഴിപാട് കയ്യിന്റേതിലും ഉത്തമമായി എന്നല്ല അവിടെ പറയുന്നത്. മറിച്ച് എന്താ പറയുന്നത്? വിശ്വാസത്താൽ. നോക്കുക, ഹാബേൽ വരുമ്പോ ഹാബേലെന്നുള്ള വ്യക്തിക്ക് ആ നിലയിലുള്ള ദൈവത്തിലുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. എന്താ വിശ്വാസം? വിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നിസ്സഹായതയോടെ ദൈവത്തെ മുറുകെ പിടിക്കുന്നതാണ് വിശ്വാസം. ദൈവം എന്നെ കൊണ്ട് കഴിയയില്ല, എനിക്ക് ഈ ജീവിതം ജീവിക്കാനായിട്ട് കഴിയയില്ല, കർത്താവ് നീ പറയുന്ന സ്റ്റാൻഡേർഡിനൊപ്പം എനിക്ക് വരാനായിട്ട് കഴിയയില്ല, എന്നെ കൊണ്ട് അത് കഴിയയില്ല എന്നുള്ള ആ നിലവില്, ആ തകർച്ച, ആ നുറുക്കം, ആ തകർച്ചയോടും നുറുക്കത്തോടും ദൈവമേ നീ മാത്രമേ ഉള്ളു രക്ഷകൻ എന്ന് പറഞ്ഞ് ദൈവത്തിനുള്ള ആശ്രയം, അതാണ് വിശ്വാസം. ഹാബേലിന് അത് ഉണ്ടായിരുന്നു. ഹാബേൽ വിശ്വാസത്താൽ ഉത്തമമായ ആ വഴിപാട് യാഗം കഴിച്ചതായിട്ട് നാം കാണുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ആദ്യം മനുഷ്യവർഗത്തിന്റെ ഉൽപ്പത്തിയുടെ ആദ്യ തലം മുതൽ ദൈവം കേവലം മനുഷ്യന് പുറത്തുള്ള വഴിപാട് കഴിക്കാൻ വരുന്ന ആളിന്റെ പുറത്തുള്ള ആ വ്യക്തിയെ മാറ്റി നിർത്തി അയാളുടെ ബാഹ്യമായിട്ടുള്ള ചില കാര്യങ്ങളിലല്ല പ്രസാദിക്കുന്നത്, മറിച്ച് ആ വ്യക്തിയിലാണ് ദൈവം നോക്കുന്നത്. ആ വ്യക്തിയെ ദൈവം ശ്രദ്ധിക്കുന്നു. ആ വ്യക്തിയുടെ ഹൃദയം, ആ വ്യക്തിയുടെ മനോഭാവം, ആ വ്യക്തിയുടെ വിശ്വാസം, ഈ കാര്യങ്ങളെ കണക്കിലെടുത്താണ് ദൈവം അത് ചെയ്യുന്നത്. കയ്യിൽ ആ നിലയില് ഓ അവന് ആ നിലയിൽ ഒരു വിശ്വാസമുള്ളവനോ ആ നിലയിൽ ഒരു ഹൃദയ തകർച്ചയുള്ളവനോ ആയിരുന്നില്ല, മറിച്ച് ഹാബേൽ അതായിരുന്നു. അതുകൊണ്ട് ഹാബേലിൽ ദൈവം പ്രസാദിച്ചു. ഇന്നും ഇന്ന് വർഷങ്ങൾക്ക് ശേഷം പുതിയ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളെയും നാം ഒരു വഴിപാടുമായി ദൈവസന്നിധിയിൽ വരുമ്പോൾ, വഴിപാട് എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിനായി തർപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. നാം ഇന്ന് ഞായറാഴ്ച ഇന്ന് ദൈവസന്നിധിയിൽ കൂടിയിരിക്കുന്നു. നാം ദൈവത്തിനായിട്ട് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു, ദൈവത്തിന് ആരാധന അർപ്പിക്കുന്നു, ഓ ദൈവത്തിന് ചില ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് വരുന്നു. ഇതെല്ലാം ചെയ്യാനായിട്ട് നാം അടുത്തു വരുമ്പോ ദൈവം എന്ത് നോക്കുന്നു? നാം കൊണ്ടുവരുന്ന കാര്യങ്ങളെ അല്ല, മറിച്ച് ആ ആരാധകനെയാണ് നോക്കുന്നത്, ആ വഴിപാട് അർപ്പിക്കാൻ വരുന്നവനെയാണ് നോക്കുന്നത്, എന്റെയും നിന്റെയും ഹൃദയത്തെയാണ് ദൈവം നോക്കുന്നത്. ഓ, നമ്മുടെ ഹൃദയത്തിലെ ആ തകർന്നു മുറുകെയുള്ള അവസ്ഥയാണ് ദൈവം നോക്കുന്നത്. നമ്മുടെ ആ നിലയിൽ തകർച്ചയിൽ ദൈവത്തെ മുറുകെ പിടിക്കുന്ന ആ വിശ്വാസമുണ്ടോ എന്നാണ് ദൈവം നോക്കുന്നത്. അതുണ്ടെങ്കിൽ ദൈവം പ്രസാദിച്ചു, ദൈവം പ്രസാദിച്ചു. അതുണ്ടെങ്കിൽ ദൈവം അത് സ്വീകരിച്ചു. ഇന്ന് പലരും ഈ കാര്യത്തെ എന്തുകൊണ്ടാണ് ഇത്രത്തോളം ഊന്നി പറയുന്നത്? ദൈവത്തിന്റെ അടുത്ത് വരുമ്പോ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു വ്യത്യാസം, അതിലൊരു ഒരു തകർച്ച, അതില്ലാതെ കേവലം ചില ചടങ്ങുകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം പ്രസാദിക്കും എന്ന് പലരും തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്കൊരു മാതാവിനെ അറിയാം. ആ മാതാവ് പഴയ കാലഘട്ടത്തില് എനിക്ക് പരിചയമുള്ള ഒരു മാതാവാണ്. താനെ ഞായറാഴ്ച മീറ്റിംഗ് മുടക്കുകയില്ല. ഓ, ചൊവ്വാഴ്ച പ്രാർത്ഥന, വീട്ടു പ്രാർത്ഥനയുണ്ട്, ബുധനാഴ്ച ബൈബിൾ സ്റ്റഡിയുണ്ട്, വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയുണ്ട്, ശനിയാഴ്ച സ്വമേധാവേനയുണ്ട്, ഈ പരിപാടികൾക്കെല്ലാം പോകും. പക്ഷേ വീട്ടിൽ വരുമ്പോൾ നാത്തൂരുമായിട്ടുള്ള ബന്ധത്തിൽ സ്വരച്ചേർത്തി ഇല്ല. നാട്ടുകാർ അയൽപക്കക്കാരൊക്കെ ഇടപെട്ട് രണ്ട് നാത്തൂരിന്മാരെ ഒന്നിപ്പിച്ചൊരു വീട്ടിൽ താമസിപ്പിക്കുന്നു. എന്താ അമ്മച്ചിയുടെ പ്രശ്നം? എന്താ അമ്മച്ചി വിചാരിക്കുന്നത്? ഇങ്ങനെ മീറ്റിങ്ങുകൾക്കെല്ലാം ചിലതിലൊക്കെ പോയി 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 ഇതിലെല്ലാം ദൈവം എന്നെ പ്രസാദിക്കുന്നുണ്ട് പ്രസാദിക്കുന്നുണ്ട് പ്രസാദിക്കുന്നുണ്ട്. നമുക്കും അതേ ചതി വരാം. മീറ്റിങ്ങുകൾക്കും ഈ മതപരമെന്ന് നമ്മൾ കാണുന്ന ചില കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് തന്നെ നമ്മുടെ വ്യക്തിത്വത്തിന് മാറ്റം വരാതെ ഇരിക്കുകയും ദൈവം നമ്മിൽ പ്രസാദിക്കുകയും ചെയ്യും എന്ന് നമുക്ക് ചിന്തിച്ചു പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഇന്നത്തെ കാലത്ത് ആ നിലയിലുള്ള ധാരാളം ചിന്തകളും പ്രസംഗങ്ങളും ഉണ്ട്. എന്താ പറയുന്നത്? യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും ഇല്ലേ? ശുദ്ധീകരിക്കുകയല്ലേ? അവിടെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ പറയുന്നുണ്ടോ? ഇല്ല, ഒരു കണ്ടീഷനും പറയുന്നില്ല. യേശു ക്രിസ്തുവിന്റെ രക്തം എല്ലാവരെയും ശുദ്ധീകരിക്കും. അതുകൊണ്ട് ദൈവസന്നിധി വന്ന് ദൈവത്തിന്റെ രക്തത്തെ, കർത്താവിന്റെ രക്തത്തെ വലുതായിട്ട് കണ്ടാൽ മതി, നിനക്കൊരു ശുദ്ധീകരണം ഒക്കെ നടന്നുകൊള്ളും എന്നാണ് പലരും പറയുന്നത്. പക്ഷെ ദൈവവചനം ആ നിലയിലല്ല പറയുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾ നടുങ്ങി പോകുകയില്ലെങ്കിൽ ഞാനത് സത്യം പറയാം. അതായത് യേശു ക്രിസ്തുവിന്റെ രക്തം എല്ലാവരുടെയും പാപം മോചിക്കുകയല്ല. എന്താ ഞാൻ അങ്ങനെ പറയുന്നത്? നമുക്ക് ആ വാക്യത്തിലേക്ക് വരാം. ഒന്ന് യോഹന്നാൻ ഒന്നാം അധ്യായം അതിന്റെ ഏഴാമത്തെ വാക്യം, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. മലയാള ബൈബിളിലെ ട്രാൻസ്ലേഷനിൽ വന്നിട്ടുള്ള ഒരു ചതിയാണ്. എബ്രായ ലേഖനത്തിലെ ഒരു വാക്യത്തില് അവൻ പാപമൊഴികെ സകലത്തിലും എന്ന് പറയുന്ന ആ ട്രാൻസ്ലേഷനിൽ ആ വാക്യത്തിൽ വന്നിട്ടുള്ള ഒരു ചതി പോലെ തന്നെയാണ് ഈ ഒന്ന് യോഹന്നാൻ ഒന്നാം അധ്യായം ഏഴാമത്തെ വാക്യത്തിലെ മലയാളത്തിലെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ വന്നിട്ടുള്ള ഒരു ചതി. സത്യത്തിൽ ആ വാക്യം എങ്ങനെയാണ്? അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നാണ് ഇംഗ്ലീഷിൽ നാം വായിക്കുന്നത്. ഇവിടെ നാം മലയാളത്തിൽ വായിക്കുന്നത് അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അടുത്ത വാക്യം, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. പലരും ആ ഭാഗം മാത്രം അടർത്തിയെടുത്ത് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അതിന് വരുന്ന ആളിന്റെ യോഗ്യത ഒന്നും കണക്കെടുക്കാതെ ആ നിലയില് ശുദ്ധീകരിക്കും. ഒരളവിൽ അത് ശരിയാണ്. പക്ഷേ അവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. എന്താ കണ്ടീഷൻ? നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ, വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ മാത്രമേ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞത് വ്യക്തമായോ? പ്രിയമുള്ളവരെ, നാം കേവലം ഉള്ളില് അഹങ്കാരികളായിട്ടും നിഗളികളായിട്ടും ദൈവസന്നിധി വന്നിരുന്നിട്ട് ഞാൻ യേശുവിന്റെ രക്തത്തെ വിലമതിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം എന്ത് ചെയ്യില്ല? ദൈവം അങ്ങനെ ഒരുത്തനെ ശുദ്ധീകരിക്കുകയില്ല. കാരണം ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നു, നിഗളിയായിട്ടുള്ള ഒരുവന്റെ ദൈവം എതിരാണ്, ദൈവം അവനെ എതിർത്തു നിൽക്കുന്നു, ദൈവം അവനെ എതിരാണ് എന്ന് നാം പത്രോസിന്റെ ലേഖനത്തിലും യാക്കോബിന്റെ ലേഖനത്തിലും നാം കാണുന്നുണ്ട്. ഉള്ളിലെ നിഗളിയായിട്ടുള്ള ഒരുവൻ വന്ന കേവലം ഞാൻ യേശുവിന്റെ രക്തത്തെ വിലമതിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി അവനെ ശുദ്ധീകരിക്കുമോ? ഇല്ല, ഇല്ല. മറിച്ച് അവന് വെളിച്ചത്തിൽ നടക്കണം. എന്താ വെളിച്ചത്തിൽ നടക്കുക എന്ന് പറയുന്നത്? ദൈവത്തിന്റെ സന്നിധി വരുമ്പോ ആ കർത്താവിന്റെ വെളിച്ചത്തിൽ തന്റെ കുറവുകൾ കണ്ടിട്ട്, തന്റെ പാപങ്ങൾ കണ്ടിട്ട്, ആ നിലയിൽ ഒരു തകർച്ചയും നുറുക്കവും അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോ അവൻ വെളിച്ചത്തിൽ നടക്കുകയാണ്. ആ വെളിച്ചത്തിൽ നടക്കുന്നവന്റെ പാപങ്ങളെ യേശുവിന്റെ രക്തം ശുദ്ധീകരിക്കും. പ്രിയമുള്ളവര്, ചതിക്കപ്പെട്ടു പോകരുത്. നാം കർത്താവിന്റെ സന്നിധിയിൽ വന്നു ഇരിക്കുന്നു. ഇവിടെ എല്ലാവരും കൂടെ എഴുന്നേറ്റ് there is power, wonder rocking power എന്നൊരു ഇംഗ്ലീഷ് പാട്ടുണ്ട്. ആ പാട്ട് നമ്മൾ എല്ലാവരും കൂടെ എഴുന്നേറ്റ് നിന്ന് പാടുകയാണെന്ന് ഇരിക്കട്ടെ. There is power, wonder rocking power. ശക്തിയുണ്ട്, യേശുവിന്റെ രക്തത്തിൽ ശക്തിയുണ്ട്, സമ്മതിച്ചു. പക്ഷെ ഞാൻ എന്റെ അടുത്തിരിക്കുന്ന സഹോദരനോട് ആ കൈപ്പോടെയും അസൂയയോടെയും നിഗളത്തോടെയും ഇരിക്കുകയും there is power എന്ന് പാടിക്കഴിയും ചെയ്യുമ്പോൾ ഉള്ള അനുഭൂതിയില് എന്റെ പാപം മോചിക്കപ്പെടുകയില്ല. മറിച്ച് ഞാൻ വെളിച്ചത്തിൽ നടക്കണം. ഞാൻ വന്നിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് എഴുന്നേറ്റ് നിന്ന് ഈ പാട്ട് പാടുമ്പോ ദൈവത്തിന്റെ വെളിച്ചം, ദൈവത്തിന്റെ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം എനിക്ക് വന്നിട്ട്, അവിടുത്തെ വിശുദ്ധിയെക്കുറിച്ചുള്ള ഒരു ധാരണ എനിക്ക് വന്നിട്ട് ഞാൻ എന്നെ തന്നെ നോക്കി കർത്താവേ എന്ന് പറഞ്ഞ് എന്റെ ഉള്ളിൽ ഇപ്പോഴും അതുണ്ടല്ലോ, ഞാൻ ഒന്നും ആയിട്ടില്ലല്ലോ, എന്നുള്ള ഒരു തകർച്ച എന്നിലുണ്ട്, കർത്താവേ നീ എന്നെ സഹായിക്കണം, നീ അല്ലാതെ എനിക്ക് ആരുമില്ല എന്ന് പറയുമ്പോൾ This is what I'm working for. ആ കാര്യം നാം ഇത്രയും ഓർത്തിരിക്കണം. ഇന്നത്തെ കാലഘട്ടത്തില് വരുന്ന ആരാധകരായിട്ട് വരുന്ന ആളുകളെ മാറ്റി നിർത്തിയിട്ട് ഒത്തിരി പ്രകടനങ്ങൾ കൊണ്ട് നിങ്ങളെല്ലാം ശുദ്ധീകരിക്കപ്പെട്ട് ഇനി സന്തോഷത്തോടെ വീട്ടിൽ പോകാം എന്ന് പറയുമ്പോൾ അങ്ങനെ പോകുന്ന ആളുകളായി പലരും മാറിയിരിക്കുക. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ദൈവത്തിനൊരു വഴിപാട് കൊണ്ടുവരുന്നെങ്കിൽ നാം ഞായറാഴ്ച ദൈവസന്നിധിയിൽ വരിക, ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനായിട്ട് ഒരു വഴിപാടുമായിട്ട് നമ്മൾ വരുമ്പോ എന്റെയും നിന്റെയും പാട്ടിന്റെ ആ രാഗത്തിൽ ദൈവം ഇമ്പ്രസ്ഡ് ആയി പോകില്ല. നമ്മൾ കൊണ്ടുവരുന്ന ആ വഴിപാടിന്റെ ആ നല്ല മനോഹരമായ ആട്ടിൻകുട്ടി അതിന്റെ ചെവിയൊക്കെ ചിലർ പറയാറുണ്ട്, ചിലർ ഈ പട്ടിക്കുട്ടിയെ കുറിച്ചൊക്കെ പറയാറുണ്ട്, അയ്യോ അതിനൊന്ന് കാണണം, അതിന്റെ ചെവി ഇങ്ങനെ മടങ്ങിയിരിക്കുന്നു, അതിന്റെ വാലേനെ പുള്ളി എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ തന്നെ നമുക്ക് അതിനോടൊരു ആകർഷണം തോന്നും. എന്ന് പറയുന്ന പോലെ നമ്മൾ കൊണ്ടുവരുന്ന ആട്ടിൻകുട്ടി നല്ല ചെവിയൊക്കെ മടങ്ങിയ ആട്ടിൻകുട്ടി നല്ല മനോഹരമായിട്ട് പയ്യെ പയ്യെ നടക്കും. ഈ ആട്ടിൻകുട്ടിയുടെ ആ സൗന്ദര്യം കണ്ടിട്ട് ദൈവം എന്തായി പോവുകയില്ല, ഇംപ്രസ്ഡ് ആയി പോവുകയില്ല. ആബേലിന്റെ വഴിപാട് ദൈവം പ്രസാദിച്ചത് ആട്ടിൻകുട്ടിയുടെ മുഖത്വം കണ്ടിട്ടല്ല, മറിച്ച് നാം എബ്രായത്തിൽ എങ്ങനെ 11-ാം അധ്യായത്തിൽ കാണുന്നത് വിശ്വാസത്താലാണ് അവന് കൈൻറ്റേതിനേക്കാൾ ഉത്തമമായ ഞാൻ കഴിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയമുള്ളവരെ, നാം ദൈവസന്നിധിയിൽ വരും, നമ്മുടെ പാട്ടിന്റെ ആ രാഗത്തിന്റെ പ്രത്യേകത, നമ്മുടെ മനോഹരമായ ഭാഷയിൽ ഇത് പ്രസ്താവിക്കാനായിട്ടുള്ള നമ്മുടെ കഴിവ്, ഓ ദൈവസന്നിധിയിൽ നമ്മുടെ പെർഫോമൻസിന്റെ ഒരു പ്രത്യേകത, ഇതിനാലൊന്നും ദൈവം ചെയ്യപ്പെട്ടുകയില്ല, ദൈവം കബളിപ്പിക്കപ്പെടുകയില്ല. നാം കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞതുപോലെ ഗലാത്യർ കഴിഞ്ഞ ലേഖനത്തിൽ പറയുന്ന ഒരു മനോഹരമായ വാക്കുകൊണ്ട് ദൈവത്തെ കളിപ്പിക്കാൻ കഴിയില്ല. നമുക്കിത് അറിയാം, പക്ഷെ നമ്മുടെ പലരുടെയും ജീവിതം കണ്ടാലും ദൈവത്തെ കളിപ്പിക്കാൻ ഒക്കുമെന്നാണ് നമ്മുടെ വിചാരം. അങ്ങനെയല്ലെങ്കിൽ നീ എന്തുകൊണ്ട് ഹൃദയത്തിന് കയ്പുമായി വെച്ചുകൊണ്ട്, ഹൃദയത്തിന് അസൂയ വെച്ചുകൊണ്ട് നീ വന്നിട്ട് മനോഹരമായ പാട്ടൊക്കെ പാടി ഓ ദൈവം ഇന്ന് ഞങ്ങളെ സന്ദർശിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയൊരു അനുഭൂതിയിൽ ഇറങ്ങിപ്പോകുന്നു, ഈ സത്യത്തെ അഭിമുഖീകരിക്കുക. കൈന്റെ വഴിപാടിയിൽ ദൈവം പ്രസാദിച്ചില്ലെങ്കിൽ അതിന് കാരണം അവന് തകർന്നു നിറഞ്ഞുള്ള ഒരു ഹൃദയം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ കാര്യത്തോട് അടുത്തു വരാം. ദൈവമേ, ഞങ്ങൾക്ക് നിനക്കായിട്ട് തരാനായിട്ട് വേറൊന്നുമില്ല, ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾക്ക് മറിച്ചെന്താ തരാനുള്ളത്? ദൈവമേ, നിന്റെ സന്നിധി വരുമ്പോ, നിന്റെ വെളിച്ചത്തിൽ നടക്കുമ്പോ, നിന്റെ വെളിച്ചത്തിൽ നിന്നെ കാണുമ്പോ, നിന്നെ ദർശിക്കുമ്പോ, യേശുവേ നീ നടന്നതും നീ നിന്നെ സ്നേഹിക്കാത്തവരും നിന്റെ ശത്രുക്കളുമായിരുന്നവരോട് ഇടപെട്ട നിന്റെ രീതിയും ഒക്കെ കാണുമ്പോ അതെന്നെ ഒരു സഹർച്ചയിലേക്കാണ് കൊണ്ടുവരുന്നത്. കർത്താവേ, ഞാനിപ്പോഴും ആയിട്ടില്ലല്ലോ, ഞാനിപ്പോഴും വലിയ വലിയ കാര്യങ്ങളെല്ലാം പറയും, ഞായറാഴ്ച മീറ്റിംഗ് ഉണ്ടെങ്കിൽ പുസ്തകം എടുത്ത് പ്രസംഗിക്കാനും നിൽക്കും, പക്ഷെ എന്റെ ജീവിതത്തിൽ ഇതിന്റെ ഒരു ശതമാനം പോലും ഇല്ലല്ലോ കർത്താവേ എന്നുള്ള ഒരു നിലവിളി, അവനവനെ കുറിച്ചുള്ള ഒരു തകർച്ച, അതുണ്ടെങ്കിൽ വെളിച്ചത്തിൽ നടക്കുകയാണ് യേശുവിന്റെ രക്തം, ദാറ്റ് ഈസ് വാട്ടർ വർക്കിംഗ് പവർ, അത് ശുദ്ധീകരിക്കും. ദൈവമുള്ളവരെ, നമുക്കിതിലേക്ക് അടുത്തു വരാം, നമുക്ക് ഈ കാര്യങ്ങളോട് അടുത്തു വരാം. ഓ, കയ്യിന്റെ ഏതിലും ഉത്തമമായ വഴിപാട് ഹാബേല് കഴിച്ചത് എന്തുകൊണ്ടാ? അവന്റെ വിശ്വാസം ആ നിലയിലുള്ളതായിരുന്നു, അല്ലാതെ രക്തചുരുക്കിലല്ല കാര്യങ്ങളെ വ്യത്യാസമാക്കി തീർത്തു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഒരു പക്ഷെ കയ്യിനെങ്ങനെയാ, കയ്യന്റെ ജോലി എന്ന് പറയുന്ന കൃഷിയായിരുന്നു. ഹാബേലിന്റേത് എന്തായിരുന്നു? ആട്ടിൻകുട്ടിയെ വളർത്തുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ഹാബേല് ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്നത്, കയ്യന് കൃഷിവിളവ് കൊണ്ടുവന്നത്. കയ്യൻ ഇപ്പൊ വിചാരിക്കുക, ശരി ഞാനൊരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവരാം എന്ന് വിചാരിച്ച് കയ്യൻ പോയിട്ട് ഒരു ആട്ടിൻകുട്ടിയെ വിലയ്ക്ക് വാങ്ങിയിട്ട് ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് യാഗം കഴിച്ചാലും കയ്യനിൽ ദൈവം പ്രസാദിക്കുമായിരുന്നില്ല. എന്തുകൊണ്ട്? അവന്റെ മനോഭാവം തെറ്റായി. അവന് ആ നിലയിലുള്ള വിശ്വാസം ഉണ്ടായിരുന്നില്ല, അവന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കില്ല. ദൈവം പക്ഷേ ഒരു സാധ്യത പറയുന്നു. ദൈവം നാം നോക്കുക, 4-ാം അധ്യായത്തിലേക്ക് തന്നെ കടന്നു വരുമ്പോ അവന് കയ്യന് കോപമുണ്ടായി. കയ്യന് കോപമുണ്ടായി എന്ന 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു. അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ ദൈവം അവനോട് ചോദിക്കുന്നു, എന്നാണ് യഹോവ കയ്യനോട് നീ കോപിക്കുന്നത്? എന്തിന് നിന്റെ മുഖം വാടുന്നത്? എന്ത്, നീ നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദമുണ്ടാകില്ലേ? നീ നന്മ ചെയ്താൽ, നീ തകർന്നു നിറഞ്ഞ ഒരു ഹൃദയത്തോടെ കടന്നു വന്നാൽ നിന്നിൽ തന്നെ ഞാൻ പ്രസാദിക്കുകയില്ലയോ? നിന്നെ തന്നെ നിന്റെ വഴിപാടിനെ ഞാൻ സ്വീകരിക്കുകയില്ലയോ? പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവ് പറയുന്നത്, ദൈവം പറയുന്നത്, മകനെ കയ്യനെ നീ പോയി ഒരു ആട്ടുകുട്ടിയെ കൊണ്ടുവന്നാൽ ഞാനതിൽ പ്രസാദിക്കുകയില്ലയോ എന്നല്ല പറയുന്നത്, മറിച്ച് നീ നന്മ ചെയ്താൽ, ഓ നീ നിന്റെ മനോഭാവം മാറ്റിയാൽ, നീ തകർന്നു നിറഞ്ഞുള്ള ഒരു ഹൃദയത്തോടെ കടന്നു വന്നാൽ, നീ വിശ്വാസത്തോടെ എന്നെ മുറുകെ പിടിച്ചാൽ അത് നിന്നും സാധ്യതയുണ്ട്. ഒരിക്കൽ വഴിപാട് കൊണ്ടുവന്നു അവൻ തെറ്റിപ്പോയി, തെറ്റായ മനോഭാവത്തിലാണ് കൊണ്ടുവന്നത്, പക്ഷെ ഈ നിനക്ക് സാധ്യതയുണ്ട്. നീ അങ്ങനെ നന്മ ചെയ്താൽ നിനക്ക് പ്രസാദം ഉണ്ടാകുകയില്ലേ? ഞാൻ ആർക്കെങ്കിലും ഒരു കുറ്റബോധം ഉണ്ടാകുന്നതിന് വേണ്ടിയല്ല ഞാൻ ഈ നിലയിൽ സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവസന്നിധിയിൽ പറയാം, കർത്താവേ എനിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെ ഈ ദിവസങ്ങളിൽ ഇപ്പോഴും എനിക്ക് ആ നിലയിലെ ഒരു വഴിപാട് കഴിക്കാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷേ ദൈവത്തോട് പറയാം, ഇനിയും നിനക്ക് സാധ്യതയുണ്ട്. കയ്യനോട് ദൈവം പറയുന്നത്, നീ ഇനിയും നന്മ ചെയ്താൽ നിനക്ക് പ്രസാദം ഉണ്ടാകില്ലയോ? പാപം നിന്റെ ഹൃദയത്തിന്റെ വാതിക്കല കിടക്കുകയാണ്. അതിനെക്കുറിച്ചൊക്കെ വളരെ ഉച്ചമരണത്തോളം തന്നെ അനുസരണമുള്ളവരായിരുന്നു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവനെ ഉയർത്തി. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി. പ്രിയമുള്ളവരെ, ഈ ഒരു വഴി മാത്രമേ സ്വന്തം പുത്രന് പോലും ദൈവം വെച്ചിരുന്നുള്ളൂ. അപ്പോ സ്വന്തം പുത്രന് വെക്കാത്ത ഒരു എളുപ്പവഴി നിനക്ക് വരിക്കും ദൈവം വെക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഞാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തെറ്റിപ്പോയി, നമ്മൾ ചതിക്കപ്പെട്ടു പോയി, വഞ്ചിക്കപ്പെട്ടു പോയി. ഒരു വഴിയേ ഉള്ളൂ, തന്നെത്താനെ താഴ്ത്തുക, ഓ തെറ്റുകളെ കണ്ട് അനുദപിക്കുക, ദൈവസന്നിധിയിൽ തകർന്നു നിറുകയുള്ള ഒരു ഹൃദയത്തോടെ നിൽക്കുക. ആ നിലയിൽ നിന്നില്ലെങ്കിൽ അല്ലാതെ ഓ ചില മീറ്റിംഗുകൾ തുടർച്ചയായിട്ട് സംബന്ധിച്ചു, അവിടെ അവർ ഏതാണ്ടൊക്കെ നല്ല കാര്യം പറയും, നീ അവിടെ പോകാത്തതുകൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പോയില്ല എന്ന് വരണ്ട, അവിടെ ഒന്ന് പോയേക്കാം. അവിടുത്തെ പുറകിലത്തെ അവിടെ തോത്രയാഴ്ച അവിടെ എടുക്കുന്നില്ല എന്നാൽ അവർക്കൊരു ഓഫറിംഗ് ബോക്സ് ഉണ്ട്, അതിന്റെ അകത്ത് നമ്മൾ 100 രൂപ കൊണ്ട് ഇട്ടേക്കാം. സഹോദര, നിന്റെ 100 രൂപയും പോയി, നിന്റെ സമയവും പോയി, നിനക്ക് പ്രയോജനം ഉണ്ടാകുകയില്ല. നിനക്ക് നീ കൊണ്ടുവരുന്ന സാധനങ്ങളല്ല ഇവിടെ വേണ്ടത്, മറിച്ച് നിന്നെ തന്നെയാണ് വേണ്ടത്. നിന്നെ തന്നെ എന്ന് പറയുമ്പോൾ നിന്റെ ഹൃദയത്തെയാണ് വേണ്ടത്. തകർന്നു നിറഞ്ഞുള്ള ആ ഹൃദയത്തെ ദൈവം നിരസിക്കുകയില്ല. നമുക്ക് ദൈവസന്നിധിയിൽ അർത്ഥപൂർണമായിട്ട് പറയാം, കർത്താവേ നീ എന്നെ പ്രസാദിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, നീ എന്റെ ജീവിതത്തിൽ പ്രസാദിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് തീമത്തിയോസിനോട് പറയുമ്പോൾ പടചേർത്തവനെ പ്രസാദിപ്പിക്കുക, നിന്റെ ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമായ കാര്യം അതാണ്. എങ്ങനെ അവൻ പ്രസാദിക്കും? പ്രസാദിക്കുന്നത് തകർന്നു നുറുകിയ ഹൃദയത്തെ അവൻ നിരസിക്കുകയില്ല, തള്ളിക്കളയില്ല, അവൻ സ്വീകരിക്കും. ആ ഹൃദയവുമായിട്ടാണോ നാം ഇന്ന് ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്? നമ്മൾ ആരും പൂർണ്ണരായ മനുഷ്യരല്ല. ഞാനോ ഇവിടെ ഇരിക്കുന്ന മുതിർന്ന സഹോദരന്മാരോ ഇവിടെ ഇരിക്കുന്ന ആരും പെർഫെക്റ്റായ ആളുകളല്ല. നമുക്ക് നമ്മുടെ കുറവുകളുണ്ട്. പിന്നെ കാര്യങ്ങളെ വ്യത്യാസമാക്കി തീർക്കുന്നത് എന്താണ്? ചിലര് മാത്രം അനുഗ്രഹിക്കപ്പെടുകയും ഈ പാതയിൽ മുന്നോട്ട് പോവുകയും ചിലര് പുറകോട്ട് പോവുകയും ചെയ്യുന്നതിന് വ്യത്യാസം എന്താണ്? ഇങ്ങനെ ഒരു സന്ദേശം കേൾക്കുമ്പോ അതിന്റെ മുമ്പാകെ ഓ ഒരു തകർച്ച, ദൈവത്തിന്റെ വെളിച്ചത്തിന് തങ്ങളെ തന്നെ കണ്ട് ആ നിലയിൽ ഒരു തകർച്ച, കർത്താവേ നീ എന്നെ സഹായിക്കണമേ എന്നുള്ളൊരു നിലവിളി അത് നമുക്കുണ്ടാകണം. അതില്ലാതെ കേവലം യേശുവിന്റെ രക്തം ഇതിനെയെല്ലാം പാപമെല്ലാം പോക്കിക്കൊള്ളും എന്ന് പറഞ്ഞാൽ നാം ചതിക്കപ്പെട്ടു പോകും. ആ നിലയിൽ ചതിക്കപ്പെട്ടതിനെ കുറിച്ച് നാം കർത്താവ് തന്നെ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. എന്താ ഓ രണ്ടു പേർ അന്ന് കർത്താവിന്റെ വരവില് കർത്താവ് തന്റെ കാന്തയെ ചേർക്കാനായിട്ട് വരുമ്പോൾ രണ്ടുപേർ എന്തായിരിക്കും? ഒരേ കിടക്കയിലായിരിക്കും. ഒരാൾ സ്വീകരിക്കപ്പെടും, ഒരാൾ തള്ളിക്കളയും. രണ്ടുപേര് വയലിലായിരിക്കും, ഒരാൾ സ്വീകരിക്കപ്പെടും, ഒരാൾ തള്ളിക്കളയും. രണ്ടുപേർ തിരിയലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരാൾ സ്വീകരിക്കപ്പെടും, മറ്റേ ആൾ തള്ളിക്കളയപ്പെടും. ഇന്നത്തെ നമ്മുടെ കോൺടസ്റ്റിനോട് ചേർത്ത് ഞാൻ പറയട്ടെ, രണ്ടുപേർ പാട്ട് പാടിക്കൊണ്ടിരിക്കും, ഒരാൾ സ്വീകരിക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. രണ്ടുപേർ അടുത്തടുത്ത കസേരയിലിരിക്കും, ഒരാൾ സ്വീകരിക്കപ്പെടും, മറ്റേ ആൾ തള്ളിക്കളയപ്പെടും. രണ്ടുപേർ ഒരേ ബസ്സിൽ കയറി മീറ്റിംഗിൽ വരും, ഒരാൾ സ്വീകരിക്കപ്പെടും, മറ്റേ ആൾ തള്ളിക്കളയപ്പെടും. കയ്യിലും ഹാബേലും രണ്ടുപേർക്കും ഒരേ സാധ്യതയായിരുന്നു ഉണ്ടായിരുന്നു, ഒരേ വീട്ടിൽ ജനിച്ചു വളർന്നു, തുല്യ സാഹചര്യങ്ങൾ പങ്കിട്ടവർ. പക്ഷേ ഹാബേലിന്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചു, കയ്യിന്റേതിൽ ദൈവം പ്രസാദിച്ചില്ല. പ്രിയമുള്ളവരെ, നാം ഈ കാര്യത്തോട് അടുത്തു വരുമ്പോൾ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ ഞാൻ വളരെ നാളുകൾ മീറ്റിങ്ങുകൾക്കെല്ലാം പോവുകയും ദൈവവചനം കേൾക്കുകയും ചെയ്തതിന് ശേഷം ദൈവമേ ഈ കാര്യത്തോടെ ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു? കയ്യനോട് ദൈവം പറഞ്ഞു, കയ്യനെ നീ നന്മ ചെയ്യുന്നെങ്കിൽ നിനക്ക് ഇനിയും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോ കയ്യൻ അത് സ്വീകരിച്ചോ? ഇല്ല, സ്വീകരിച്ചില്ല. ഓ, അതിന്റെ താഴെ വളരെ ദുഃഖകരമായ ഒരു ഭാഗം ദൈവവചനത്തിൽ രേഖപ്പെടുത്തുന്നു. എന്താണ് നാം കാണുന്നത്? കയ്യൻ ദൈവസന്നിധി വിട്ടു പോയി. അത് നിത്യമായ ഒരു പോക്കായിരുന്നു. പ്രിയമുള്ളവരെ, യഥാർത്ഥ ദൈവസഭയിലും ഈ നിലയിൽ ഒരു ജഡ്ജ്മെന്റ് നടക്കുന്നുണ്ട്. ദൈവവചനം കേട്ടിട്ട് അതിനെ സ്വീകരിക്കാതെ പോയാൽ ദൈവസന്നിധി വിട്ട് എന്നേക്കുമായിട്ടുള്ള ഒരു പോക്കായിരിക്കും അത്. നിത്യമായ ഒരു വേർപാടായിരിക്കും അത്. ദൈവാത്മാവ് എല്ലാ കാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. ദൈവത്തിന് വേണ്ടത് നിന്റെ ചില കാര്യങ്ങളല്ല, നിന്നെ തന്നെയാണ് വേണ്ടത്. നിന്നെ തന്നെയെന്ന് പറയുമ്പോൾ നിന്റെ തകർന്നു നുറുകയുമുള്ള ഒരു ഹൃദയം. അപ്പോൾ ചിലർ പറയുമായിരിക്കും, സഹോദര ഇതെല്ലാം പറയുന്നു, പക്ഷെ എന്റെ ഹൃദയം ഇപ്പോഴും കല്ലുപോലെയാണല്ലോ ഇരിക്കുന്നത്, എനിക്കൊരു തകർച്ച ഉണ്ടാകുന്നില്ലല്ലോ. സഹോദരി, നീ ഈ കാര്യം തന്നെ ദൈവത്തോടൊന്ന് പറ. ദൈവമേ, തകർന്നു നുറുകിയ ഒരു ഹൃദയത്തെ നീ സ്വീകരിക്കുമെന്ന് ഞാൻ കേട്ടു, പക്ഷെ എന്റെ ഹൃദയത്തിൽ തകർച്ച കാണുന്നില്ല. ആ തകർച്ച കാണുന്നില്ലെന്നുള്ളതിനെ ഓർത്ത് എനിക്കൊരു തകർച്ചയുണ്ട് എന്ന് ദൈവത്തോട് പറ. ഞാൻ താഴ്ത്താൻ തയ്യാറാണെന്ന് പറ. ദൈവത്തിന്റെ ശക്തി, അത്ഭുതകരമായ ശക്തി, യേശുവിന്റെ രക്തത്തിന്റെ വണ്ടർ വർക്കിംഗ് പവർ, ഓ അത് ബാക്കി കാര്യങ്ങളെ ചെയ്തുകൊള്ളും. നമുക്ക് ദൈവസന്നിധിയിൽ വരാം, നമുക്ക് പോരാം. നാം ചതിക്കപ്പെട്ടു പോകരുത്. മതപരമായ ഒത്തിരി കാര്യങ്ങളെല്ലാം ചെയ്തും ഓ വീട്ടുകൾക്കെല്ലാം ഇരുന്നു നാം ചതിക്കപ്പെട്ടു പോകരുത്. നമുക്ക് ഓരോ സമയവും ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നമ്മുടെ വഴിപാടിന് ദൈവം പ്രസാദിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഓഫറിംഗിന് ദൈവം ആ നിലയിൽ അനുഗ്രഹം പകരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ വരാം, കർത്താവിനോട് പറയാം, കർത്താവേ ഞാൻ വീണ്ടും അവിടുത്തെ സന്നിധി വരുമ്പോ, അവിടുത്തെ വെളിച്ചത്തിന് മുമ്പാകെ നിൽക്കുമ്പോ എനിക്ക് അവിടുത്തെ വെളിച്ചത്തിനൊപ്പമാകാൻ, അവിടുത്തെ ജീവിതത്തിനൊപ്പമാകാൻ എനിക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇനിയും ഇന്നിന്റെ കാര്യങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. ഇന്ന ആളോടുള്ള കയ്പ് എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. മാറിയിട്ടില്ലാത്ത കയ്പ് മാറ്റാൻ എന്നെ കൊണ്ടൊക്കെയില്ല. നിങ്ങൾ ജീവിതത്തിൽ ആ നിലയിൽ കടന്നു പോയിട്ടുണ്ടോ? ഒരാളോട് നമുക്കൊരു കയ്പുണ്ടെങ്കിൽ കയ്പ് മാറ്റാൻ നമ്മൾ ആശ്രാന്ത പരിശ്രമം ചെയ്താൽ മാറുകയില്ല. ദൈവം തന്റെ ഒരു അത്ഭുത പ്രവൃത്തിയാണ്. അതെങ്ങനെ നടക്കും? നീ ചെന്ന് കർത്താവിനോട് പറയുന്ന, കർത്താവെ ഞാൻ കയ്പ് മാറ്റാൻ എന്നെ കൊണ്ട് നോക്കി, എന്നെ കൊണ്ട് പറ്റുകയില്ല, പക്ഷെ ഇത് മാറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, നീ തന്നെ എന്നെ സഹായിക്കണം, രക്ഷിതാവെ എന്നെ സഹായിക്കുക, കൈനീട്ട് എന്ന് നിലവിളിക്കുമ്പം ഒരു സുപ്രഭാതത്തിൽ കയ്പ് മാറിപ്പോയി. ആ കല്ല് ഉരുത്തി മാറ്റി കളഞ്ഞു. അത് സംഭവിക്കും. അസൂയാണോ നിന്റെ പ്രശ്നം? ദൈവസന്നിധിയിൽ പറ, ദൈവത്തോട് പറ, കർത്താവ് എനിക്ക് ആകെപ്പാടെ ഈ ഭൂമിയിൽ ഒരു ജീവിതം തന്നു, ഈ ജീവിതം കൊണ്ട് എനിക്ക് നിന്നെ പ്രസാദിപ്പിക്കണം, അല്ലാതെ ഒത്തിരി മീറ്റിങ്ങിന് പോയി വരാമെന്നൊന്നും ഞാൻ ആരോടും ഗ്യാരണ്ടി ഒന്നും ഇല്ല. എനിക്ക് നിന്നെ പ്രസാദിപ്പിക്കണം. ആ പ്രസാദിപ്പിക്കാനായിട്ട് ഈ അസൂയയും ഈ കയ്പും അല്ലെങ്കിൽ ഈ സംശയവും ഈ നിഗളവും വെച്ചുകൊണ്ട് എന്നെ കൊണ്ട് കഴിയയില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്നെ കൊണ്ട് അത് മാറ്റാനായിട്ട് കഴിയയില്ല. എനിക്ക് വേണ്ടി ഈ കല്ല് ഉരുട്ടി മാറ്റാൻ ഞാൻ കർത്താവ് നിന്റെ മുഖത്തേക്ക് തന്നെ നോക്കുന്നു എന്ന് പറയുമ്പോൾ, ഓ, ദൈവിക അനുഗ്രഹത്തിന്റെ വഴി നമ്മൾ അറിഞ്ഞു. നമ്മളെ തന്നെ നമ്മൾ താഴ്ത്തിയാണ് ചെയ്യുന്നത്. താഴ്ത്തിയാൽ, ഓ, നുറുക്കത്തിലേക്ക് കടന്നാൽ, ആ നിലയിൽ താഴ്മയിലേക്ക് കടന്നാൽ, ഓ, ദൈവം അനുഗ്രഹിക്കും. നമ്മുടെ കയ്പ് മാറും, നമ്മുടെ അസൂയ മാറും, നമ്മുടെ നിഗളം മാറും. പല കാര്യങ്ങളിലും നമുക്ക് അത്ഭുതകരമായ വിടുതൽ ഉണ്ടാവും. ഈ വഴിയിൽ നമ്മൾ പിന്നെയും അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് പോകും. ഓ, നിരാശപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ഉത്സാഹത്തിനായിട്ട് പറയട്ടെ, സഹോദര സഹോദരി, നിങ്ങൾ വിചാരിക്കുകയാണ് കർത്താവ് പലവട്ടം ഇത് സംഭവിച്ചല്ലോ, ഇനി ഞാൻ പിന്നെയും എന്റെ ജീവിതത്തിൽ ഇതൊക്കെ കാണുന്നല്ലോ. നിരാശപ്പെടാൻ സമയമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഭവനത്തിൽ ചെന്നപ്പോ ഞാൻ പറയുകയുണ്ടായി, ഞങ്ങള് സഹോദരന്മാരെ പറയുകയുണ്ടായി, ജീവനോടുള്ള അവസാന നിമിഷം വരെ നമുക്ക് പ്രതീക്ഷയുണ്ട്. നമ്മൾ നിരാശപ്പെട്ടു പോകരുത്. നമുക്കിപ്പോ ചില കാര്യങ്ങളിൽ വിജയമുണ്ട്. ചിലപ്പോൾ ആ വിജയമുള്ള കാര്യത്തിൽ തന്നെ നാളെ പരാജയം വന്നെന്നിരിക്കും. പക്ഷെ പരാജയം വന്നാൽ കാര്യങ്ങളെല്ലാം പോയെന്ന് വിചാരിക്കല്ലേ. നിനക്കാരുണ്ട്? ഒരു രക്ഷിതാവുണ്ട്, ഒരു കർത്താവുണ്ട്. അവിടെ നിന്ന് നിന്റെ രക്ഷകനാണ്. അവിടുത്തെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കാൻ തയ്യാറാണ്. പ്രൊവൈഡർ, നീ വെളിച്ചത്തിൽ നടക്കുക, നീ നിന്റെ ആവശ്യവുമായിട്ട് ദൈവസന്നിധിയിൽ വരിക, കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുക, കർത്താവിനോട് പറയുക, കർത്താവ് അത് ചെയ്യും. കർത്താവിനെ മുറുകെ പിടിക്കുക. തകർന്നു മുറുകിയ ഒരു ഹൃദയത്തോടെ ദൈവത്തെ മുറുകെ പിടിക്കുക. ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കും.